നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത അന്വേഷണ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ സ്വാഗതം. സന്തോഷം പോലെ ഒരു മരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് സന്തോഷം? എത്ര സന്തോഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും ശരിയായ സകാരാത്മകമായ പോസിറ്റീവായ ഒരു ഉത്തരം പലരും നൽകി കാണുന്നില്ല. ഞാൻ 100% സന്തോഷവാനാണ് എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിൽ എത്രയുണ്ട്? നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന് എന്തുകൊണ്ട് ഏറ്റവും ദുർലഭ വസ്തുവായി മാറുന്നു? ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ നാം എന്തു ചെയ്യണം? സന്തോഷത്തെ നിലനിർത്താൻ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജ്യോതിർഗമയ എന്ന ഈ പരമ്പരയിൽ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ, മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ എറണാകുളം ശാഖയിലെ രാജയോഗ ടീച്ചറായ ബ്രഹ്മകുമാരി ശ്രീകല സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ ഇന്ന് സന്തോഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സിസ്റ്റർ വളരെ ചെറുപ്പത്തിൽ തന്നെ ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നു, തന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷം?
സന്തോഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ, അതായത് മനസ്സിന്റെ ഒരു അനുഭൂതിയാണ് സന്തോഷം. സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അതായത് നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ള മൂല്യങ്ങൾ, അതായത് സ്നേഹം, ശാന്തി, ശക്തി, ഇവയെല്ലാം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ, ഇപ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു അനുഭൂതിയാണ് വാസ്തവത്തിൽ സന്തോഷം. അപ്പൊ ശരിയായ സന്തോഷം, നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങൾ എത്രമാത്രം നിറയുന്നുവോ അതനുസരിച്ച് മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ മൂല്യങ്ങളുടെ കുറവ് തന്നെയാണോ സന്തോഷം കുറയാനുള്ള കാരണം? അങ്ങനെയാണെങ്കിൽ സന്തോഷം എന്റെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ഞാൻ ഏതൊക്കെ മൂല്യങ്ങളിൽ ശ്രദ്ധിക്കണം?
മൂല്യങ്ങളില്ലാത്തതാണ് സന്തോഷമില്ലായ്മയുടെ കാരണം എന്നുള്ളത് നമുക്ക് പുറമെ നോക്കിയാൽ വളരെ സഹജമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം മനുഷ്യൻ അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ചത് തന്നെ, അല്ലെങ്കിൽ സയൻസിന്റെ പല കണ്ടുപിടുത്തങ്ങളും മനുഷ്യന് സുഖം അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതിന് വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷെ ഇന്ന് സയൻസ് ഇത്രയും പുരോഗമിച്ചെങ്കിലും ശരി, ഒരുപാട് സുഖ സൗകര്യങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷേ ശരിയായി മനുഷ്യൻ ഇന്ന് സന്തോഷവാനാണോ, സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും?
ഈ ആ വാക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു. സൗകര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും സുഖം പലപ്പോഴും തീർച്ചയായിട്ടും കിട്ടുന്നില്ല.
കാരണം ഈ വസ്തുക്കളിൽ നിന്നെല്ലാം കിട്ടുന്നത് നശ്വരമായിട്ടുള്ള സുഖമാണ്. അതായത് നശ്വരം എന്നുദ്ദേശിക്കുന്നത് അല്പനേരത്തേക്ക്. അപ്പൊ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് കുട്ടി വിചാരിക്കുന്നത് ഇതൊരു വലിയൊരു കഷ്ടപ്പാടുള്ള കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി, സ്വസ്ഥായി. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ അടുത്ത ചിന്ത, അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു ജോലി വേണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സുഖം അല്ലെങ്കിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല. പിന്നെ വീട് വേണം, പിന്നെ വണ്ടി വേണം. അങ്ങനെ സുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്താ പറയുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ. വാസ്തവത്തിൽ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ വാസ്തവികമായ ഗുണമാണ് സന്തോഷം. അപ്പൊ ആ സന്തോഷം ഇല്ലായ്മ എന്ന് പറയുന്നത്, അതായത് ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ്. അപ്പൊ അതേപോലെ അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം.
സിസ്റ്റർ, ഇപ്പോ നമ്മൾ ഭൗതിക സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സൗകര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും സുഖം സ്ഥായിയായിട്ട് ലഭിക്കുന്നില്ല. പക്ഷെ എന്നാലും സുഖം ലഭിക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നു, കാറ് വാങ്ങുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നു. ഈ സന്തോഷങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്?
അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രമോഷൻ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ഇല്ല എന്നല്ല, കാറ് വാങ്ങുമ്പോഴും സന്തോഷമുണ്ട്. ഇപ്പൊ ബ്രദർ പ്രമോഷൻ കിട്ടി, ബ്രദറിന് ശമ്പളം വർദ്ധിച്ചു, ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് മോഡലുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു കാറ് വാങ്ങി. ആ കാറ് വാങ്ങിയപ്പോ ബ്രദറിന് വളരെ സന്തോഷമാണ്. പക്ഷെ ബ്രദർ ആ കാറിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബ്രദറിന്റെ മൊബൈൽ റിംഗ് ചെയ്തു. നന്നായി തോന്നാത്തൊരു എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുകയാണെങ്കിൽ ബ്രദർ ആ കാറിലാണ് ഇരിക്കുന്നതെങ്കിലും ദുഃഖമുണ്ടാകുന്ന എന്തെങ്കിലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് കേൾക്കുകയാണെങ്കിൽ ബ്രദറിന് തൊട്ടു മുമ്പ് ഒരു കാറിൽ ഇരുന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ബ്രദർ ചിലപ്പോൾ പാട്ടൊക്കെ കേട്ട് വളരെ സന്തോഷകരമായി ഡ്രൈവ് ചെയ്ത് പോവുമായിരിക്കാം. പക്ഷെ ആ വാർത്ത കേട്ട് കഴിയുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ കാറ് കിട്ടിയത് കൊണ്ടിട്ടുള്ള സന്തോഷം അത് അല്പനേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കാറ് വാങ്ങിയത് സന്തോഷമല്ല എന്നല്ലാണ്, പക്ഷെ സന്തോഷം കാറിൽ നിന്ന് നമുക്ക് കിട്ടില്ല, അത് ക്ഷണഭംഗുരാണ്. സന്തോഷം
കാറിൽ നിന്ന് കിട്ടുമായിരുന്നെങ്കിൽ ആ വാർത്ത കേൾക്കുമ്പോഴും എനിക്ക് കിട്ടണമായിരുന്നു
തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ കിട്ടുന്ന ഒന്നല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും എല്ലാം ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ സന്തുഷ്ടനാണോ? പലരും പറയും ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്, നല്ല റിലേഷൻ ആണെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെങ്കിൽ, നല്ല പൊസിഷൻ ആണെങ്കിൽ, സാലറി ശമ്പളം നല്ലോണം ഉണ്ടെങ്കിൽ ഒക്കെ സന്തോഷമാണെന്ന് പറയും. പക്ഷെ ഇതെല്ലാം ഉള്ള വ്യക്തി സന്തുഷ്ടനാണ്? അല്ല, ഒരിക്കലും അല്ല. അപ്പോ സന്തോഷം എന്ന് പറയുന്നത് ഇതിനെല്ലാം അപ്പുറത്തുള്ള എന്തോ ഒന്നാണ്.
പക്ഷെ സിസ്റ്റർ, എനിക്ക് അവിടെ ഒരു സംശയം. ഇപ്പോൾ ഇതെല്ലാം എനിക്കുണ്ട്, എനിക്ക് നല്ല ശമ്പളം, നല്ല കുടുംബം, വേണ്ടപ്പെട്ടവരുണ്ട്, എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സന്തോഷം തന്നെയല്ല, ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇടയ്ക്ക് വരുന്ന ചില സാഹചര്യങ്ങളാണല്ലോ ആ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത്.
തീർച്ചയായിട്ടും. അപ്പൊ ആ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിന് അസംതൃപ്തനാവണം? അപ്പോ അവിടെ എന്റെ ഉള്ളിൽ എന്തോ ഒരു കുറവ് അവിടെ ഉണ്ട്. അപ്പൊ ആ കുറവ് എന്താണ്? അതായത് പ്രശ്നം അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നില്ല, ദുഃഖമില്ല. ദുഃഖം ഉണ്ടാവുന്നത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. അപ്പൊ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വീക്ഷണഗതിയിലാണ് ഫസ്റ്റ് മാറ്റം വരേണ്ടത്. അത് മാറാത്തിടത്തോളം കാലം എന്തെല്ലാം ഉണ്ടായിരുന്നാലും ശരി, നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാം.
നമ്മൾ ഈ മനോഭാവത്തെ കുറിച്ച് പറഞ്ഞു, വീക്ഷണഗതിയെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു ഒരു തത്വം എന്ന രീതിയിൽ ഇത് വളരെ മനോഹരമാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം, ഉദാഹരണത്തിന് എനിക്കെപ്പോഴും ശല്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾ, ആൾ അവിടെ ഉള്ളിടത്തോളം ഈ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം ഞാൻ എങ്ങനെ ഈ സന്തോഷം കണ്ടെത്തും? എന്റെ എന്ത് മനോഭാവത്തിലാണ് അവിടെ മാറ്റം ഞാൻ വരുത്തേണ്ടത്?
ആ വ്യക്തി അവിടെ ഉള്ളിടത്തോളം കാലം ബ്രദറിന് സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ചുള്ള, അതായത്
കാരണം അദ്ദേഹം എനിക്കെതിരെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊരു സാഹചര്യമാണ്.
തീർച്ചയായിട്ടും.
അപ്പൊ ഇവിടെ ഞാൻ എന്ത് മനോഭാവത്തിൽ മാറ്റം?
ആ വ്യക്തി എന്തുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ വാസ്തവ ശരിയായ കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ആ വ്യക്തി ഉള്ളത് കൊണ്ട് ഞാൻ അസന്തുഷ്ടമായിട്ട് കാര്യമില്ല, ആ വ്യക്തി എനിക്ക് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, അപ്പൊ ആ എന്റെ എന്ത് കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ എന്ത് കുറവ് കൊണ്ടാണ് ആ വ്യക്തി എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുമ്പോൾ തന്നെ ആ വ്യക്തി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും.
അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കുറവുകളാണ് യഥാർത്ഥത്തിൽ അത് വ്യക്തികളായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ.
അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സന്തോഷം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴേ ശരിയായ രീതിയിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. അതിന് വളരെ നല്ലൊരു ഉദാഹരണം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഭാരതത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കും, ഞാൻ വളരെ ശ്രേഷ്ഠമായ മഹത്തായ നാടായ ഭാരതത്തിലേക്കാണ് പോകുന്നത്, അപ്പൊ അവിടുന്ന് അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു പറയുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് നല്ലൊരു യോഗിയും കൂടി നീ കൊണ്ടുവരിക എന്ന് പറയും. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തി ആദ്യം വിചാരിക്കും, ഇത്രയും മഹത്തായ അല്ലെങ്കിൽ ഒരുപാട് അമൂല്യ വസ്തുക്കളുള്ള ഭാരതത്തിലേക്ക് പോകുമ്പോൾ ഒരു നിസ്സാരമായിട്ടൊരു ഇത് എന്ന് ഉള്ളിൽ കരുതും. പക്ഷെ ഭാരതത്തിൽ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഏരിയ കീഴടക്കി കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരോട് ചോദിക്കും, ഈ യോഗി എവിടെ എനിക്ക് കിട്ടുക? അപ്പൊ അവിടെയുള്ള മനുഷ്യർ പറയും, നിങ്ങൾ കുറച്ച് വനത്തിലേക്ക് ചെല്ലുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവിടെ ഈ യോഗിയെ കാണുമ്പോൾ വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ, അല്പ വസ്ത്രമേ ഉള്ളൂ, ആഹാരം കഴിച്ചിട്ട് കാലങ്ങളായും തോന്നും. അപ്പൊ ഇദ്ദേഹം ഉള്ളില് ചിന്തിക്കും, ഈ മനുഷ്യനെയാണോ എന്നുള്ളിൽ വിചാരിക്കും. അപ്പൊ അദ്ദേഹത്തിന് എടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ഐ ആം ദ ഗ്രേറ്റ് അലക്സാണ്ടർ സാൻസോ. അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും ഇന്നതിന്നതൊക്കെയാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് യോഗി അദ്ദേഹത്തിനെ നോക്കുമ്പോൾ പറയും, അങ്ങ് എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ യോഗി പറയും, ഞാൻ എന്റെ ശ്രേഷ്ഠമായ നാടായ ഭാരതത്തിന് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അലക്സാണ്ടർ ഒരുപാട് ഓഫർ ചെയ്യും അദ്ദേഹത്തിന്, പ്രലോഭനം കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഞാൻ നല്ല ഭക്ഷണം തരാം, ധരിക്കാൻ നല്ല വസ്ത്രങ്ങളും ഇതെല്ലാം തരാം, അങ്ങ് കൊട്ടാരം തരാം, അങ്ങ് എന്റെ കൂടെ വരണം. അപ്പൊ യോഗി പറയും, ഇല്ല. വീണ്ടും പറയുകയാണ്, എന്റെ ഖജനാവിൽ ഇത്രയും ധനമുണ്ട്, അതിന്റെ പകുതി തരാം, എന്റെ രാജ്യം ഇത്രയും വലുതാണ്, അതിന്റെ പകുതി തരാം. ഇതെല്ലാം പറയുമ്പോഴും യോഗി സമ്മതിക്കില്ല. അപ്പൊ അവസാനം അലക്സാണ്ടർ ഉള്ളിൽ ചിന്തിക്കും, ഇദ്ദേഹം എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? കാരണം ഇത്രയധികം സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം നൽകാന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഈ കാട്ടിലിരിക്കുന്ന ഈ മനുഷ്യൻ. അപ്പൊ അവസാനം ഈ യോഗി അലക്സാണ്ടറിനോട് ചോദിക്കും, ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്നിട്ട് പറയും, അങ്ങ് പറഞ്ഞത് അങ്ങയുടെ രാജ്യം ഇത്രയും വലുതാണ്, ഇത്രയും അങ്ങയുടെ ഖജനാവിൽ ധനമുണ്ട്, അങ്ങ് എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തി ഉത്തരം പറയും, എന്റെ രാജ്യം കുറച്ചും കൂടി വലുതാവണം, എന്റെ ഖജനാവിൽ കുറച്ചും കൂടി ധനം ഉണ്ടാവണം. അപ്പൊ യോഗി ഉടനെ ചോദിക്കും, നിങ്ങളുടെ രാജ്യം ഇത്രയും വലുതാണ്, ഖജനാവിൽ ഇത്രയും ഉണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് തൃപ്തിയില്ല, സന്തോഷമില്ല, എനിക്കിതൊന്നുമില്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട്. അപ്പോഴാണ് അലക്സാണ്ടർ ചക്രവർത്തി ചിന്തിക്കുക, ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അതേ അവസ്ഥയിലാണ്
നമ്മുടെ നാട്ടിലെ
എല്ലാ മനുഷ്യരുടെ അവസ്ഥയിലാണ്. കാരണം എല്ലാം ഉണ്ടെങ്കിലും വീണ്ടും വേണം, വീണ്ടും വേണം എന്നുള്ളത്. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ഇന്ന് ഒരു മനുഷ്യനും തയ്യാറല്ല. അതിന് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയും, 10 കിട്ടുമ്പോ 100 വേണം, ആഗ്രഹങ്ങള് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സന്തോഷം നഷ്ടപ്പെടുന്നതിനുള്ള വേറൊരു കാരണം അമിതമായ ആഗ്രഹമാണ്. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചോദിക്കാം, ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റില്ല? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹം ആവശ്യമാണ്, ആഗ്രഹങ്ങളാവാം. പക്ഷേ ഇത് അത്യാഗ്രഹമായാലോ?
സിസ്റ്റർ, ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ജീവിതത്തിൽ വളരെയധികം നേടിക്കഴിഞ്ഞവർ, അച്ചീവ്മെന്റ് ഉണ്ടാക്കിയവർ, അവർ തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്, പുനർവിചിന്തനം നടത്തണം. ഇനിയും ഞാൻ എത്ര ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇനി എത്ര തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കണം. പക്ഷെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനെ കുറിച്ച്, ഒരു സമ്പന്നമായ ജീവിതം സ്വപ്നം കാണുന്ന ഒരു സാധാരണക്കാരൻ, അപ്പോ അങ്ങനെയുള്ളവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? അവരെങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത്? കാരണം അവർ ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ്, അവർക്ക് നേടാൻ ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട്. കാരണം അത് നേടുമ്പോഴാണ് സന്തോഷം ലഭിക്കുന്നതെന്ന് അവർ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കും?
അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ വീക്ഷണഗതിയാണ് ആദ്യം മാറേണ്ടത്. അപ്പം വളരെ സാധാരണ ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും അവർക്കും ജീവിതത്തിൽ സന്തോഷിക്കാം, പക്ഷേ വീക്ഷണഗതിയിൽ വ്യത്യാസം ഉണ്ടാവണം.
ഇപ്പൊ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു, പക്ഷേ തീരെ ഇല്ല എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നവർക്ക് അതെങ്ങനെ സാധിക്കും?
തീരെ ഇല്ല എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുക എന്നുള്ളതാണ് പ്രശ്നം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് ആരോഗ്യമാണ് അല്ലെ? ഒരു മനുഷ്യന് എന്തെല്ലാം ഉണ്ടായിരുന്നാലും ആരോഗ്യമില്ലെങ്കിൽ
തീർച്ചയായിട്ടും
അതിൽ കാര്യമില്ല. അപ്പോ ഒന്നുമില്ലെങ്കിലും ശരി, നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ തന്നെ എല്ലാമുള്ളതിന് തുല്യമാണ്.
എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആശീർവാദങ്ങളെ നമ്മൾ കാണുന്നില്ല എന്നാണ് അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഇല്ലാത്തവർ എത്രയോ ധനവാന്മാർ കഷ്ടപ്പെടുന്നു,
ഒരുപാട് പേരുണ്ട്.
അപ്പൊ നമുക്ക് ഉള്ളതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്.
അതായത് എനിക്ക് വളരെ അറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട്, അതായത് അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ സമ്പാദിച്ച്, ഇപ്പൊ അദ്ദേഹം ഏകദേശം വളരെ വലിയൊരു ധനവാനാണ്. പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വല്ലാണ്ടായി പോകും നമ്മൾ. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മലറിന്റെ കഞ്ഞി മാത്രമേ ആ വ്യക്തിക്ക് കുടിക്കാൻ പറ്റൂ, കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്രയും മോശമായിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഉണ്ട്, പക്ഷെ അദ്ദേഹം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ആരോഗ്യം വലിയൊരു ഘടകമാണ്. സന്തോഷം ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ആരോഗ്യവും ആരോഗ്യത്തെയും സന്തോഷം ഇല്ലായ്മ ഒരുപാട് ബാധിക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പൊ ഈ ഇത് പറഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ നമുക്ക് നല്ലത് നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കേടുവന്ന് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം
ചിന്തിക്കും
അല്ലേ? അപ്പൊ ഈ എനിക്ക് എന്റെ ജീവിതത്തിൽ നടന്ന മോശമായതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഒരു മനോഭാവം അതും ദുഃഖത്തിന് കാരണമാകുന്നു.
തീർച്ചയായും അതുകൊണ്ടാണ് പറയുന്നത് സന്തോഷം പോലെ നല്ല ഭക്ഷണം വരെ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ.
പക്ഷെ സിസ്റ്റർ ഇപ്പോ എനിക്ക് ഞാൻ ജീവിതത്തിൽ കാണുന്ന അധികവും ഇങ്ങനെയുള്ള നിഷേധാത്മക കാര്യങ്ങളാണ്. എനിക്ക് എന്തുണ്ട് എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തില്ല എന്നതിനെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു മനോഭാവത്തിന് മാറ്റിയെടുക്കാൻ ഞാൻ എന്ത് പരിശീലിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും?
അതിനുവേണ്ടി വാസ്തവത്തിൽ നാം ചെയ്യേണ്ടത് കുട്ടിക്കാലം മുതലേ നമ്മള് മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പല രക്ഷകർത്താക്കളും നല്ലൊരു മനുഷ്യനാവാൻ കുട്ടിയെ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതിന് പകരം നല്ലൊരു ഡോക്ടർ നല്ലൊരു എഞ്ചിനീയർ പഠിക്കുന്ന കൊച്ചുകുട്ടിക്ക് വരെ അതാണ് പറഞ്ഞുകൊടുക്കുന്നത്. കൊച്ചുകുട്ടി പോലും ടെൻഷനില്ല, കാരണം അവിടെയൊക്കെ കോമ്പറ്റീഷനാണ്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട്, നിനക്ക് എന്തുകൊണ്ടില്ല? അപ്പോ നല്ലൊരു മനുഷ്യനാവുന്നതിന് ഉപരി നല്ലൊരു ഒരു പ്രൊഫഷണലായിട്ട് നല്ലൊരു ലെവലിലെത്തുക എന്ന് മാത്രമേ ഇന്നുള്ള രക്ഷകർത്താക്കളും പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ പൊതുവെ ഡ്രഗ്സിനും ഒക്കെ അഡിക്ട് ആവുന്നതിനുള്ള മെയിൻ കാരണം സന്തോഷമില്ലായ്മയാണ്. സന്തോഷം ഇല്ലാത്തതിന്റെ കാരണവും മൂല്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ്, സന്തോഷം കിട്ടാനുള്ള വഴി ജീവിതത്തിൽ മൂല്യങ്ങൾ കൊണ്ടുവരികയാണ് എന്നുള്ളൊരു അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ ഇന്ന് നാം ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ സന്തോഷത്തിന് എവിടെ തിരയണം അല്ലെ, ഒരു വസ്തു അത് എവിടെ ഉണ്ടോ അവിടെ അന്വേഷിക്കണം. അപ്പോൾ സന്തോഷത്തിന് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം കുറച്ച് മാറിപ്പോയി
എന്നുള്ളതാണ്
എന്ന് തോന്നുന്നു.
അതിനെ നമ്മള് പറയുന്നില്ലേ ഈ കസ്തൂരിമാൻ, കസ്തൂരിമാൻ അതിനറിഞ്ഞുകൂടെ അതിന്റെ ഉള്ളിലാണ് കസ്തൂരി എന്ന്. പക്ഷെ അത് കാട് മുഴുവനും കസ്തൂരി അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ റാണിയുടെ കഥ പറയാറുണ്ട്, കഴുത്തിൽ മാല ഇട്ടിട്ട് റാണി കൊട്ടാരം മുഴുവൻ മാല അന്വേഷിച്ചു എന്ന്. അതേ അവസ്ഥ, സെയിം അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ. പക്ഷെ തന്റെ കയ്യിലുള്ളതിൽ എത്ര മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പഠിച്ചാൽ ശരിയായിട്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ
സാധിക്കും. ഈ തന്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു, ഉള്ളിലുള്ള മൂല്യങ്ങളെ ശക്തികളെ കണ്ടെത്തുക. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ എനിക്കും എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, എന്താണ് ഈ ശക്തികൾ അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ, അത് എന്താണെന്ന് ആദ്യം വ്യക്തമാവുമ്പോഴല്ലേ എനിക്ക് അതിനെ ഉണർത്താൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും
അതെന്തൊക്കെയാണ്?
അതായത് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഏഴ് മൂല്യങ്ങൾ ഏഴ് ഗുണങ്ങളെ കുറിച്ചാണ് പറയുക. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ അതിന്റെ ശതമാനത്തിൽ പെർസെന്റേജിലാണ് വ്യത്യാസമുള്ളത്. അപ്പം ഈ ഏഴ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അറിവാണ്. ഈ അറിവ് എന്നുള്ളത് വരുമ്പോ ബാക്കി പറയുന്ന
അറിവ് തന്നെ ഒരു മൂല്യമാണ്.
തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ അറിവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പര്യായങ്ങൾ പഠിക്കും. അറിവ് എന്ന് പറയുന്നത് ശക്തിയാണ്, പ്രകാശമാണ്, ബലമാണ്, ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ അറിവ് എന്ന് പറയുന്ന ഒരു മൂല്യം മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് അറിവാണ്. അത് അറിവ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് അറിവുണ്ട്.
അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. കാരണം അറിവ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ലോകത്ത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകത്തിലെ ആൾക്കാരുടെ സന്തോഷം അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ
അറിവ് എന്ന് പറയുമ്പോൾ? അതിനെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, എല്ലാം അറിഞ്ഞു പക്ഷെ ആ ഒരെണ്ണത്തിനെ അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷെ ആ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒന്നിനെ കുറിച്ചുള്ള അറിവ്, അതായത് ഇന്ന് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത് മുഴുവൻ പുറമേക്കാണ്, ഉള്ളിലേക്കുള്ള ശ്രദ്ധ കുറവാണ്. അതിന് പറയാറുണ്ട് ഇങ്ങനെ, അതായത് ഭഗവാൻ ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ, അതായത് വളരെ കോമഡി ആയിട്ടുള്ള രീതിയിൽ പറയുന്നതാണ്, ഇപ്പൊ മനുഷ്യനെ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോ പുറമേക്ക് നോക്കാനുള്ള രണ്ട് കണ്ണ് നൽകി. പക്ഷെ അതാണ് ഏറ്റവും പ്രശ്നം, സ്വന്തം ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണ് നൽകാൻ ഈശ്വരൻ മറന്നുപോയി. അത് പിന്നീടാണ് ഈശ്വരൻ ഓർമ്മ വന്നത് എന്ന് സാധാരണ പറയും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ട അറിവ്, നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അറിവ്, സ്വയത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ആദ്യം ഉണ്ടാവണം. ആ സ്വയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന മൂല്യങ്ങളല്ല, ഈ പറയുന്ന ഈ ഗുണങ്ങൾ, നമ്മൾ പറയുന്ന സ്നേഹം നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. എന്തുകൊണ്ട് സ്നേഹം നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് വീണ്ടും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്തോഷം, ശാന്തി, ശക്തി, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇല്ല, നമ്മൾ ഇല്ല എന്ന് വിചാരിക്കുന്നതാണ്, ഉള്ളിലുണ്ട്. അപ്പൊ ആ ഉള്ളിലുള്ളതിനെ നമ്മൾ സ്വയം ഒന്ന് എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കണമെങ്കിൽ സ്വയം ആദ്യം ഒന്ന് നോക്കാൻ.
മാത്രമല്ല സിസ്റ്റർ, എനിക്ക് തോന്നുന്നു ഇപ്പോ സ്നേഹം അല്ലെങ്കിൽ അറിവ് ഇതെല്ലാം പറഞ്ഞു, ഇതിന്റെ യഥാർത്ഥമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നുന്നു. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്നേഹം വളരെ അപകടമാണ്. സാധാരണ കേട്ടിട്ടുള്ളതാണ്. കാരണം എന്താണ് സ്നേഹം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത. അപ്പൊ ഈ മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് പോലും.
തീർച്ചയായും അവിടെയും അതൊരു ഒരു വലിയ ചോദ്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന അറ്റാച്ച്മെന്റ് അല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് നല്ലൊരു ഗുണമാണ്. ഇന്ന് ഇപ്പോ എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഏത് വ്യക്തിയും ഇരിക്കട്ടെ, അമ്മയ്ക്ക് എന്നോടും സ്നേഹമുണ്ട്. സ്നേഹം എന്ന് പറയുന്ന ഒരു നല്ല ഗുണമുള്ളപ്പോ ആ ഗുണമുള്ളിടത്ത് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ഗുണമുള്ളിടത്ത് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. വാല്യൂ എവിടെ, മൂല്യം എവിടെയുണ്ട്, അവിടെ ദുഃഖമില്ല. അപ്പൊ എനിക്ക് എന്റെ അമ്മയോടും അമ്മയ്ക്ക് എന്നോടും സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അമ്മ ദുഃഖിക്കും, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ദുഃഖിക്കും.
അവിടെ
അതല്ല ഒറിജിനൽ സ്നേഹം. സ്നേഹം എന്ന് പറയുന്ന ഗുണമായിരുന്നു അതെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. അത് സ്നേഹമല്ല, അറ്റാച്ച്മെന്റ് ആണ്, മോഹമാണ്. ആ മോഹം വരുമ്പോഴാണ് ദുഃഖം. സ്നേഹം ഉണ്ടെങ്കിൽ ദുഃഖമില്ലേ? അപ്പൊ സ്നേഹവും മോഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്, മൂല്യങ്ങൾ എന്ന് പറയുമ്പോഴും മൂല്യങ്ങൾ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അത് എന്താണെന്നും കൂടിയുള്ള അറിവ് നമുക്ക്.
സിസ്റ്റർ, ഇന്ന് കുറച്ച് സമയത്തെ ചർച്ചയിൽ തന്നെ വളരെയധികം ആഴമേറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സന്തോഷം എന്ന ഒരൊറ്റ വസ്തുത അത് എത്ര പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അത് തിരയേണ്ടത് എവിടെയാണ്? അവിടെ തിരയണം. അതെവിടെ ഉണ്ടോ അവിടെ അതിനെ നമ്മൾ നോക്കണം, മനസ്സിലാക്കണം. തീർച്ചയായും ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി. ജ്യോതിർഗമയ എന്ന ഈ വേദിയിൽ ജീവിതഗന്ധിയായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ നമ്മൾ തീർച്ചയായും തുടരും. സന്തോഷം എവിടെ കണ്ടെത്തണം, സന്തോഷം വേണമെന്ന് നമുക്കറിയാമെങ്കിലും അതെവിടെ തിരയണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും സംശയാലുക്കളായി മാറാറുണ്ട്. അത് പുറത്തെവിടെയുമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു നാം ഇന്ന് മനസ്സിലാക്കി, ജീവിതത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നവർ, അവർ കൂടുതൽ കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നതിലേക്ക് ശ്രദ്ധിക്കുന്നവർ കൂടുതൽ കൂടുതൽ ഉള്ളവരായിത്തീരുന്നു. ഈ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം മുന്നേറാൻ നമുക്ക് സാധിക്കും. അതിനീശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ജ്യോതിർഗമയുടെ ഈ യാത്രയിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും സമയം ഈ ക്ലാസ് ശ്രദ്ധിച്ചതിനും മനസ്സിലാക്കിയതിനും ഞങ്ങളോടൊപ്പം വരുന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം Thank you.